ലേഡീസ് കുടപിടിച്ച് മോഹൻലാൽ വന്നു. ഞങ്ങൾ കാത്തിരുന്ന സ്ത്രൈണഭാവമുള്ള വില്ലൻ. അഖിൽ രതീഷ് ശ്രീ ഫാസിലുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് ആദ്യം മനസ്സിൽ വന്ന സിനിമയുടെ പേര് ഇളം പൂക്കൾ. മോഹൻലാലിന് റീടേക്കുകൾ വേണ്ടി വന്നില്ല. പൂർണിമയെ കാസ്റ്റ് ചെയ്തത് ഫോട്ടോ കണ്ടിട്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന്റെ 40-ാം വാർഷികത്തിൽ സംവിധായകൻ ഫാസിലുമായി നടത്തിയ എക്സ്ക്ലൂസീവ് അഭിമുഖം. 40 വർഷങ്ങൾക്ക് മുമ്പ് 1980 ക്രിസ്തുമസ് ദിനത്തിലാണ് നവോദയയ്ക്ക് വേണ്ടി ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തത്. പുതിയ സംവിധായകൻ, നായകൻ, നായിക, വില്ലൻ, സംഗീത സംവിധായകൻ എന്നിങ്ങനെ എല്ലാത്തിലും നവാഗതരെ പരീക്ഷിച്ച പുതുമ പകർന്ന ചിത്രമായിരുന്നു അത്. പ്രണയത്തിന് പുതിയ ഭാഷ്യം ചമച്ച ആ ചിത്രത്തിൽ തൂമഞ്ഞിൻ തുള്ളി പോലൊരു ഫ്രഷ്നസ് പ്രകടമായിരുന്നു. 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട വേളയിൽ ആ സിനിമയുടെ പിറവിയെക്കുറിച്ചടക്കം സംവിധായകൻ ഫാസിൽ വിശദമായി സംസാരിച്ചു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ രചന നിർവഹിക്കാനും സിനിമയാക്കാനുമുള്ള പശ്ചാത്തലം എന്തായിരുന്നു? നവോദയ ആണല്ലോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നിർമ്മിച്ചത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഉദയായുമായി ബന്ധപ്പെട്ടിരുന്നു. ബോബൻ കുഞ്ചാക്കോ എന്റെ കോളേജ് മേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദയായുടെ പല കഥാചർച്ചകൾക്കും എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ ഒരു പടത്തിലാണ് ഞാൻ ആദ്യമായി സഹസംവിധായകനായത്. കൂടാതെ തന്നെ നവോദയ കുടുംബവുമായും ജിജോയുമായിട്ടും എനിക്ക് പരിചയമുണ്ടായിരുന്നു. അവരും ഒരു സബ്ജക്ട് ഡിസ്കഷന് എന്നെ വിളിച്ചു. അതിലും ഞാൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു ആയിരുന്നു അത്. അതിനുള്ള പ്രതിഫലമായിട്ട് നവോദയ അപ്പച്ചൻ ഒരു കഥ തയ്യാറാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത്യാവശ്യമായതിനാൽ പെട്ടെന്ന് ഞാനൊരു കഥ എഴുതി കൊടുത്തു. അത് തീക്കടൽ എന്ന ചിത്രമായിരുന്നു. തീക്കടൽ തരക്കേടില്ലാതെ ഓടി. തച്ചോളി അമ്പു സൂപ്പർ ഹിറ്റുമായിരുന്നു. അതുകൊണ്ട് അവർ ഒരു പടം വേണേൽ ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യാനാണ് താല്പര്യമെന്ന് ഞാൻ ജിജോയെ അറിയിച്ചു. അതിന് നവോദയ അപ്പച്ചൻ സമ്മതവും മൂളി. കഥ ശരിയാക്കാൻ പറഞ്ഞു. പുതുമുഖങ്ങളെ വെച്ചൊരു കഥ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ കഥ തപ്പി നടന്നപ്പോൾ ജിജോ പ്രോബ് എന്ന ഒരു മാഗസീൻ എനിക്ക് തന്നു. അതിൽ പ്രേതമുണ്ടോ ഇല്ലയോ എന്നൊരു സംവാദമുണ്ടായിരുന്നു. പ്രേതമുണ്ടെന്ന് പറയുന്ന ഒരു അനുഭവ കഥയും അതിലുണ്ടായിരുന്നു. ആ അനുഭവ കഥ വായിച്ചു. അതിൽ പറഞ്ഞിരുന്ന ഒരു നടന്ന സംഭവത്തിന്റെ സ്പാർക്കിൽ നിന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എഴുതുന്നത്. 40 വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ ഓരോ കഥകളും കണ്ടെത്തിയത് എന്റെ ചുറ്റുപാടുകളിൽ നിന്നാണ്. സ്വന്തമായി ഒരു കഥ കണ്ടെത്തുക എന്നത് ജീനിയൽസുകൾക്കേ പറ്റൂ. എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഐഡിയ വീണ് കിട്ടണം. അതിനെ ഡെവലപ്പ് ചെയ്താണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടായാലും അനിയത്തി പ്രാവായാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായാലും എല്ലാം സംഭവിക്കുന്നത്. ആ സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒറിജിനലുമായി ഒരു ബന്ധവും കാണണമെന്നുമില്ല. ചിത്രത്തിന്റെ പേര് എങ്ങനെയാണ് കണ്ടെത്തിയത്? ചിത്രത്തിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് പേര് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗാനങ്ങൾ രചിച്ചത് ബിച്ചു തിരുമലയായിരുന്നു. അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന ഒരു വരിയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ എന്ന വരിയുണ്ടായിരുന്നു. ആദ്യം ഇളം പൂക്കൾ എന്നൊക്കെ മനസ്സിൽ വന്നു. പിന്നെയാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ടൈറ്റിൽ ഇടാമെന്ന് തോന്നിയത്. ആ വരി എങ്ങനെ വന്നുവെന്ന് ഞാൻ ബിച്ചുവിനോട് ചോദിച്ചു. ബിച്ചു ഈ ഗാനത്തിന്റെ വരികൾ ആലോചിച്ച് പ്രഭാത സവാരി നടത്താറുണ്ടായിരുന്നു. അദ്ദേഹം ആലപ്പുഴയിൽ കനാലിന്റെ തീരത്തുകൂടെ നടന്നു പോയപ്പോൾ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നതായി തോന്നി. അത് മനസ്സിൽ കിടന്നിട്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന ഗാനം എഴുതിയത്. പിന്നീടാണ് മഞ്ഞിൽ പൂക്കൾ വിരിയാറില്ലെന്ന് ഞാൻ അറിയുന്നത്. മഞ്ഞുകാലത്ത് പൂക്കൾ കൊഴിയുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. മഞ്ഞിൽ പൂക്കൾ കൊഴിഞ്ഞാലേ വസന്തത്തിന് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉറപ്പിച്ചു ഈ സിനിമയ്ക്ക് പറ്റിയ പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നാണെന്ന്. പ്രേമും പ്രഭയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു വസന്തമില്ലായിരുന്നു. അങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ടൈറ്റിലേക്ക് വരുന്നത്. പരന്ന വായനാശീലമുള്ളയാളാണ് താങ്കൾ. അക്കാലത്ത് വായിച്ച മറ്റേതെങ്കിലും രചനകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് പ്രചോദനം നൽകിയിട്ടുണ്ടോ? ഒരു സാഹിത്യകൃതിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് പ്രചോദനം നൽകിയിട്ടില്ല. ഖസാക്ക് അന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും സിനിമയാക്കണമെന്ന രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടില്ല. എന്നാൽ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ സിനിമയാക്കാൻ പറ്റിയ ഒരു വിഷയമാണെന്ന് തോന്നിയിട്ടുണ്ട്. കുറെ നാൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്തു. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ സിനിമയാക്കാനാകും, പക്ഷേ അതിനു പുറകിൽ ഒരുപാട് പണിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ ആഗ്രഹം അങ്ങ് കളഞ്ഞു. ഖസാക്ക് വലിയ വർക്കാണ്, അതിന് ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലതെന്നും തോന്നി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാസ്റ്റിംഗിൽ പങ്കെടുത്ത മറ്റാരെങ്കിലും പിന്നീട് മുഖ്യധാര സിനിമയിൽ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ 5 പേരാണ് അന്ന് ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഞാനും ജിജോയും ജിജോയുടെ സഹോദരൻ ജോസും നവോദയയിലെ അമാനും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന്റെ തന്നെ സഹസംവിധായകനായിരുന്ന സിബി മലയിലുമായിരുന്നു അത്. ജിജോയും സിബിയും പിന്നീട് സിനിമയിൽ സംവിധായകരായി. ഈ സിനിമയുടെ കാസ്റ്റിംഗിനെ പറ്റി പറയാമോ? കഥ എഴുതുമ്പോൾ തന്നെ നരേന്ദ്രൻ എന്ന വില്ലനാണ് എന്നെ ഏറെ അലട്ടിയിരുന്നത്. വല്ലാത്തൊരു വില്ലനാണല്ലോ എന്ന് പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു. അന്ന് മലയാള സിനിമയിലെ പ്രമുഖ വില്ലൻ KP ഉമ്മറായിരുന്നു. വില്ലനെക്കുറിച്ച് ജിജോയോട് സംസാരിച്ചപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞു, നമ്മുടെ വില്ലൻ സ്ത്രൈണ സ്വഭാവമുള്ള വില്ലനായാൽ നന്നായിരിക്കുമെന്ന്. ചുമ്മാതെ പറഞ്ഞതാണെങ്കിലും അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ കിടന്നു. അപ്പോഴാണ് ഒരു നിമിത്തം പോലെ മോഹൻലാൽ കയറി വരുന്നത്. ലേഡീസ് കുടയും പിടിച്ചായിരുന്നു ആ വരവ്. എനിക്കും ജിജോയ്ക്കും അത്തരത്തിലുള്ള ഒരു വില്ലനെയായിരുന്നു ആവശ്യവും. ഞങ്ങളുടെ മനസ്സിലെ സ്ത്രൈണ ഭാവമുള്ള വില്ലന്റെ ഓർമ്മ അപ്പോൾ ഉണർന്നു. അതുകൊണ്ടാണ് ഞാനും ജിജോയും 100-ൽ 90 മുകളിൽ മാർക്കിട്ടത്. ഇത് അറിയാത്തതുകൊണ്ടാകാം സിബിയും അമാനുമൊക്കെ 100-ൽ 3-4 മാർക്കിട്ടത്. ശങ്കറും പൂർണിമയും ഒരുപാട് നായകന്മാരെ തേടിയതിനു ശേഷം തമിഴ് സിനിമയിലെ മുൻ പരിചയം വെച്ചാണ് ശങ്കറിനെ നായകനാക്കാൻ തീരുമാനിച്ചത്. പൂർണിമയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നിശ്ചയിച്ചത്. അവർ ബോംബെയിൽ എവിടെയോ ആയിരുന്നു. നീല ബോർഡറുള്ള ഒരു വെള്ള സാരി ഉടുത്ത് വിഷാദ ഭാവത്തോടെ നോക്കി നിൽക്കുന്ന പൂർണിമ ജയറാമിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ നിശ്ചയിച്ചു അതാണ് എന്റെ മനസ്സിലെ പ്രഫ എന്ന്. ഇന്റർവ്യൂ ചെയ്യാതെയാണ് പൂർണിമയെ കാസ്റ്റ് ചെയ്തത്. ശങ്കറിന്റെ കഥാപാത്രത്തിന് വേണ്ടി ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടും തൃപ്തി വരാതെ ഒരുപാട് ഓടിയ ഒരു തലയി രാഗം എന്ന തമിഴ് ചിത്രത്തിലെ പെർഫോമൻസ് കണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തതാണ് ശങ്കറിനെ. കുശലൻ എന്നൊരു കഥാപാത്രം വന്നപ്പോൾ അത് ആലുമുടൻ ചെയ്യുമെന്ന് തീരുമാനിക്കുകയായിരുന്നു. പ്രതാപചന്ദ്രന്റെ പണിക്കർ എന്ന കഥാപാത്രവും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നെടുമുടി വേണു അവതരിപ്പിച്ച സെയ്താലി അങ്ങനെയല്ല. ഞാനും വേണുവും തമ്മിലുള്ള വർഷങ്ങളായ സൗഹൃദത്തിൽ നിന്നാണ് ആ കഥാപാത്രം ഉണ്ടാവുന്നത്. എന്റെ ആദ്യ സിനിമയിൽ വേണു തലയെങ്കിലും കാണിക്കണമെന്ന ആഗ്രഹം കൊണ്ട് സംഭവിച്ചതാണത്. ഞാൻ സിനിമയിൽ വരും മുമ്പേ വേണുവുമായി അടുപ്പമുണ്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചെയ്യും മുമ്പേ വേണു സ്റ്റാറായി കഴിഞ്ഞിരുന്നു. തകര മുമ്പേ റിലീസായിരുന്നു. എപ്പോഴെങ്കിലും നരേന്ദ്രന്റെ കഥാപാത്രം ശങ്കറും പ്രേംകൃഷ്ണന്റെ കഥാപാത്രം ലാലും ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മോഹൻലാൽ ഇന്റർവ്യൂവിന് വരും മുമ്പേ ശങ്കറിനെ ഏറെക്കുറെ നായകനായി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ വേണ്ടിയിരുന്നത് വില്ലനെയാണ്. നരേന്ദ്രനെ തപ്പിയുള്ള ഒരു യാത്രയിലെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോഴാണ് മോഹൻലാൽ വരുന്നത്. ഇപ്പോൾ അത് തിരിച്ചായേനെ എന്ന് ചോദിച്ചാൽ അത് മിസ്കാസ്റ്റ് ആയിരിക്കുമെന്നേ പറയാനാവുകയുള്ളൂ. അന്ന് ലാലിനൊരു ചോക്ലേറ്റ് മുഖമില്ലായിരുന്നു. സ്ത്രൈണഭാവമുള്ള കൗമാരവും ബാല്യവും കൈവിടാത്ത ഒരു കൂട്ടായിരുന്നു അന്ന് മോഹൻലാലിന്റെ മുഖം. നരേന്ദ്രനായിട്ട് തന്നെയാണ് ലാലിനെ ഇന്റർവ്യൂ ചെയ്തത്. വളരെ ലൈറ്റായിട്ടാണ് മോഹൻലാൽ അത് ചെയ്തത്. മോഹൻലാലിന് കിട്ടിയ ഒരു അനുഗ്രഹം എന്നത് ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നത് പോലെ ലാൽ വരുമ്പോൾ നരേന്ദ്രൻ എന്നൊരു കഥാപാത്രം അയാളെ കാത്തവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംവിധായകന്റെ കുപ്പായമണിഞ്ഞ് ആദ്യമായി മോഹൻലാലിനെ ഡയറക്ട് ചെയ്തത് ഒന്ന് ഓർത്തെടുക്കാമോ? ഒരു തുടക്കക്കാരനായ എനിക്കും ലാലിനും നേട്ടമായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കാണുന്ന അതേ ഓർഡറിൽ ചിത്രീകരിക്കാൻ സാധിച്ചു എന്നതാണ്. സ്ക്രിപ്റ്റ് എങ്ങനെയാണോ ആ ഓർഡറിൽ തന്നെ എടുക്കാൻ തുടങ്ങി. സ്ക്രിപ്റ്റിൽ ഏതാണ്ട് ഒരു ഇന്റർവെൽ സമയമാകുമ്പോഴാണ് മോഹൻലാലിന്റെ നരേന്ദ്രൻ എന്ന കഥാപാത്രം വരുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മുതൽ മോഹൻലാൽ അഭിനയിക്കാനായി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് യൂണിറ്റിലുണ്ട്. ഓർഡറിൽ എടുക്കുന്നതിനാൽ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസമോ ലാലിന് ഷൂട്ടുണ്ടായിരുന്നില്ല. 21 ദിവസം വരെ ലാലിന് സെറ്റിൽ വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നു. അത്രയും ദിവസം ലാൽ ഷൂട്ട് കണ്ട് തഴമ്പിക്കുകയായിരുന്നു. അവസാനം എങ്ങനെയെങ്കിലും എനിക്കൊന്ന് അഭിനയിച്ചാൽ മതി, എന്റെ ഒരു ഷോട്ട് എടുത്താൽ മതിയെന്ന ചിന്തയിലേക്ക് ലാൽ വന്നു. ഉത്കടമായ ആഗ്രഹം ലാലിന്റെ മനസ്സിൽ വന്ന് തിങ്ങുമ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിനുവേണ്ടി ജനിച്ചവനാണെന്നത്ര അനായാസേനയാണ് ലാൽ ആ കഥാപാത്രത്തെ ഡെലിവർ ചെയ്തത്. വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. പിൽക്കാലത്ത് മോഹൻലാലിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ആ ഈസിനെസ്സും ഫ്ലെക്സിബിലിറ്റിയുമാണ്. ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ തന്നെ ആ രംഗങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഒരു അങ്കലാപ്പും സങ്കോചവുമൊക്കെ ലാലിനുണ്ടായേനെ. സഭാകമ്പമൊക്കെ വന്ന് ചിലപ്പോൾ വഴിമാറിപ്പോകാനും ഇടയാക്കിയനെ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ലാൽ അങ്ങ് പാകപ്പെട്ടിരുന്നു. പാകം വന്ന ശേഷമാണ് മോഹൻലാലിന് ഷോട്ട് എടുത്തത്. അത് വിധി മോഹൻലാലിനെ ഹെൽപ്പ് ചെയ്ത ഒന്നാണ്. ക്യാമറയിലൂടെ മോഹൻലാലിന്റെ അഭിനയം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? മോഹൻലാൽ ഇന്ന് എങ്ങനെ ചെയ്യുന്നോ അതിൽ നിന്ന് ഒരു അണുവിട മാറാതെ അന്നും ചെയ്തു. ലാൽ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണല്ലോ എന്ന് എനിക്കങ്ങ് തോന്നിത്തുടങ്ങി. ലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യ ഡയലോഗ് പറയുന്നതൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഹലോ മിസ്റ്റർ പ്രേംകൃഷ്ണൻ എന്ന് തുടങ്ങുന്ന ആ ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ട്. അതേ ഡയലോഗ് ആണല്ലോ പറയേണ്ടത്. ഷൂട്ടിൽ ലാൽ കറക്റ്റായി ചെയ്യാൻ തുടങ്ങി. ഒരു ഷോട്ട് പോലും റീടേക്ക് വേണ്ടി വന്നില്ല. അത്ര ഭംഗിയായാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നും ലാൽ ടാലന്റഡ് ആണ്. ജന്മസുദ്ധി കൊണ്ടുണ്ടായ ടാലന്റാണത്. വളരെ കൃത്യതയോടെ ലാൽ നരേന്ദ്രനായി അഭിനയിച്ചു. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ലാലിന്റെ അഭിനയം. ആ തുടക്കക്കാരനായ ലാലിനെയാണ് ഇന്നും നമ്മൾ മലയാളികൾ സ്ക്രീനിൽ കാണുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ആദ്യം തിയേറ്ററുകളിൽ തണുപ്പൻ പ്രതികരണമായിരുന്നല്ലോ. ആ ദിവസങ്ങളിൽ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ മനസ്സിൽ മനസ്സിൽ എന്താണ് കടന്നുപോയത്? ഈ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. സ്ഥിരമായി ചിത്രങ്ങൾ ചെയ്യുന്ന നവോദയയുടെ ബാനറിലായിരുന്നു അന്ന് സിനിമ ഇറങ്ങിയത്. ആദ്യത്തെ ഒരാഴ്ച തണുപ്പൻ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. തിയേറ്ററിൽ ആരും വരാത്ത ഒരനുഭവമായിരുന്നു. വടകരയിൽ ചില തിയേറ്ററുകളിൽ നിന്നൊക്കെ മാറ്റി. എന്നാൽ വന്നു കണ്ടവർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ മുതൽ ചിത്രത്തിന്റെ ഗതി മാറി. പിന്നെ ഒരു കത്തിക്കേറൽ ആയിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനെയും കുമ്പളങ്ങിയിലെ ഷമ്മിയെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് കഥാപാത്രമാണ് ഫാസിൽ എന്ന സംവിധായകനെ അത്ഭുതപ്പെടുത്തിയത്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. കാരണം ഞാനാണല്ലോ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. മറ്റുള്ളവരെ അത് അത്ഭുതപ്പെടുത്തി കാണും. അതാണല്ലോ ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിന് തിരക്കൊഴിയാത്തത്. ഇക്കാര്യം വിയറ്റ്നാം കോളനിയുടെ സെറ്റിൽ വെച്ച് ലാൽ തന്നെ എന്നോട് പറഞ്ഞു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്ത ശേഷം തന്റെ തിരക്കൊഴിഞ്ഞിട്ടില്ലെന്നും ഒരു ദിവസം പോലും തനിക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല എന്നും ലാൽ പറഞ്ഞു. അതിനുശേഷം എന്നും ഷൂട്ടിംഗിലാണെന്ന്. എന്നാൽ കുമ്പളങ്ങിയിലെ ഫഹദിന്റെ ഷമ്മി എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തി. ഫഹദ് നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ആ കഥാപാത്രം നിറഞ്ഞു നിന്നത് ആ ചിരിയിലാണ്. ആ ചിരി നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നതായിരുന്നല്ലോ. അതെന്നെ അത്ഭുതപ്പെടുത്തി. റീമേക്കുകളുടെ കാലഘട്ടമാണല്ലോ ഈ 2020. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റീമേക്ക് ചെയ്താൽ അതിൽ ആരെയൊക്കെ അഭിനയിപ്പിക്കും? കുഴപ്പിക്കുന്ന ചോദ്യമാണിത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമ്മൾ പരിപൂർണമായ സിനിമാ സങ്കല്പം ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു യുവതിയും യുവാവും പ്രേമിച്ചും പാട്ടുപാടിയും ജീവിതം ഇങ്ങനെ ത്രില്ലായി പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം അറിയുകയാണ് അവൾ വിവാഹിതയാണെന്നും അവൾക്കൊരു ഭർത്താവുണ്ടെന്നും അത് ആ പെണ്ണിനോടൊരു വെറുപ്പുണ്ടാക്കുമെന്നും ആ കഥാപാത്രം പിന്നെ നിൽക്കില്ലെന്നുമുള്ള ഒരു അഭിപ്രായമാണ് പിന്നീട് വരുന്നത്. അന്ന് അങ്ങനെ പറയാൻ ആരുമില്ലാഞ്ഞതുകൊണ്ട് അത് വർക്കൗട്ടായി. ഇന്ന് പ്രഭ എന്നൊരു കഥാപാത്രത്തെ ഇട്ടാൽ വെടി തീർന്നു. അവൾ കള്ളം പറഞ്ഞില്ലേ എന്ന് ജനം കരുതും. പൂർണ്ണിമ ജയറാമിന്റെ കഥാപാത്രത്തെ അന്ന് ആരും ചോദ്യം ചെയ്യാത്തതുകൊണ്ടും സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടും അത് ആ കാലത്ത് വിജയിച്ചു. പിന്നെ ചില സിനിമകൾക്ക് കാസ്റ്റിംഗ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ ഒരു പെണ്ണിനു വേണ്ടിയാണ് മോഹൻലാലും മമ്മൂട്ടിയും പരസ്പരം പിച്ചുകയും മാന്തുകയും ചെയ്യുന്നത്. ജൂഹി ചൗള അഭിനയിച്ചതുകൊണ്ടാണ് സിനിമ വിജയിച്ചത്. ഉർവശിയോ ശോഭനയോ ആയിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാവാൻ സാധ്യതയുണ്ടായിരുന്നു. അന്നത്തെ കാലത്തേക്കാളും ഓഡിയൻസ് പൾസ് മനസ്സിൽ കൂടുതലുള്ളതുകൊണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വീണ്ടും എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനാവില്ല. പുതുമുഖങ്ങളെ വെച്ച് തന്നെ എടുക്കേണ്ട സിനിമയാണ്. ഇന്ന് ചിന്തിച്ചാലും അതേ ഞാൻ പറയും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാക്കാൻ കഴിയുമോ? കഥാപാത്രങ്ങളെല്ലാം സിനിമയിൽ മരിക്കുകയാണല്ലോ. എന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സിനിമകൾക്കൊന്നും ഒരു രണ്ടാം ഭാഗമോ റീമേക്കോ ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യവും എനിക്കില്ല. ഞാൻ ചെയ്തതിൽ എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളോ മണിച്ചിത്രത്താഴോ ഒന്നുമല്ല. അത് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള അവാർഡ് അതിന് ലഭിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ സാമ്പത്തിക വിജയമായില്ല. അതൊരു വലിയ രോഷവും സങ്കടവുമൊക്കെ എന്നിൽ ഉണ്ടാക്കി. അങ്ങനെ ഒരു വാശിയിലാണ് കണ്ണേട്ടന്റെ പ്രമേയം വെച്ച് തമിഴിൽ വർഷം 16 എന്നൊരു ചിത്രം ചെയ്തത്. ഖുഷ്ബുവിനെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു അത്. ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അങ്ങനെയാണ് എന്റെ ഉള്ളിലെ ആ രോഷം ഞാൻ തീർത്തത്. വെറോസ് എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സംവിധാന രംഗത്തേക്ക് കടക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഉപദേശം വല്ലതുമുണ്ടോ? മോഹൻലാൽ എന്ന സംവിധായകനെ ഏതെങ്കിലും സെറ്റിൽ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന് അങ്ങനെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഞാൻ മോഹൻലാലിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മേന്മ അല്ലെങ്കിൽ മഹിമ അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സിനിമാക്കാരനാണെന്നതാണ്. നടൻ എന്നതിലുപരി സിനിമാക്കാരനാണ് മോഹൻലാൽ. കഥ കേൾക്കുമ്പോഴും കഥ പറയുമ്പോഴും ലാലിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ലാലിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു തിരക്കഥ എഴുതാൻ പറഞ്ഞാലും ഒരു കവിത എഴുതാൻ പറഞ്ഞാലും വളരെ പാഷനേറ്റായി അത് ചെയ്യും. ഏത് മേഖലയിലും മോഹൻലാൽ മികവ് നേടും. ആ പാഷൻ വളരെ മികവോടെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിലും കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു നടൻ എന്ന നിലയിൽ ലാൽ സെറ്റിൽ വരുമ്പോൾ ലാലിൽ ഒളിഞ്ഞുകിടക്കുന്ന സംവിധായകനെ ലാൽ തന്നെ സ്വയം ഒഴിച്ചു നിർത്തും. അത് പുറത്തു വന്നിട്ടേയില്ല. ഇനി മണിച്ചിത്രത്താഴിന്റെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം പറയാം. അന്ന് തിലകൻ ചേട്ടൻ നല്ല തിരക്കുള്ള സമയമാണ്. തിലകൻ ചേട്ടന് ഡേറ്റ് ഇല്ലായിരുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായി സംസാരിച്ച് ഡേറ്റ് ഒപ്പിച്ചു വരികയായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരും. ഒരു തവണ അങ്ങനെ വന്നപ്പോൾ തിലകൻ ചേട്ടന്റെ ഒരു സീൻ എടുക്കാൻ ഞാൻ മാനസികമായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഞാൻ എടുക്കാൻ നിർബന്ധിതനായി. ഷോട്ട് ഒന്നും ഡിവൈഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഷോട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ലാലിന്റെ സഹായം തേടി. ഉടനെ ലാൽ ചോദിച്ചത് എന്നോടാണോ ചോദിക്കുന്നതെന്നായിരുന്നു. അത് ഞങ്ങളെ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തി. നടനായിരിക്കുമ്പോൾ അദ്ദേഹം നടന്റെ ജോലി മാത്രം ചെയ്യാനായി മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം എന്നോടാണോ ചോദിക്കുന്നതെന്ന് പ്രതികരിച്ചത്. ലാൽ അങ്ങനെ ചോദിച്ചുവെങ്കിലും ലാലിൽ ഒരു സംവിധായനില്ലെന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ലാലിൽ ഒരു നല്ല സംവിധായന ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം മാറി നിന്നത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, മോഹൻലാൽ അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ഏത് നടനിലാണ് ഏറ്റവും അഭിമാനം കൊള്ളുന്നത്? ഇവരെല്ലാം താരങ്ങൾക്കുപരി നല്ല നടന്മാരാണ് എന്നുള്ളതിലാണ് എനിക്ക് അഭിമാനമുള്ളത്. വൈറസിലും അഞ്ചാം പാതിരയിലുമാണ് ചാക്കോച്ചൻ മികവ് തെളിയിച്ചത്. സ്റ്റാറും ആക്ടറും എന്നതിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഞാൻ അവതരിപ്പിച്ച ഖുഷ്ബു, പൂർണിമ ജയറാം, ശാലിനി ഒക്കെ മികച്ച അഭിനേത്രിമാരാണ്. എന്നാൽ നഗ്മ കൂടുതൽ ഗ്ലാമറിന്റെ ആളാണ്. അമലയും ജൂഹി ചൗളയും ഒക്കെ നല്ല പ്രകടനം ചിത്രീകരണമാണ് കാഴ്ചവെച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും പൂർണ്ണമായി ഐഫോണിൽ ചിത്രീകരിച്ച സി യു സൂണും ഒന്ന് താരതമ്യം ചെയ്യാമോ? സി യു സൂൺ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഒരു സിനിമയാണോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ പലരും കണ്ട അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ മാത്രം കാണുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ഗംഭീര വർക്കായിരുന്നു. സിനിമാ സങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ച് ഒരു പരീക്ഷണ ചിത്രം ഒരുക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വരും കാലങ്ങളിൽ തിയേറ്റർ റിലീസും ഒ ടി ടി നിലനിൽക്കും. ബാഹുബലി പോലൊരു ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണണം. സിനിമയുടെ അനിശ്ചിതത്വം ഒ ടി ടി പരിഹരിക്കും. നല്ല കഥ ഒത്തുവന്നാൽ തീർച്ചയായും ഞാനും ഒ ടി ടിയിൽ സംവിധാനം ചെയ്യും. വീട്ടിലിരുന്ന് സിനിമ കാണുന്നതും തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ അഭിനയിച്ച ലൂസിഫർ ഇന്നും വീട്ടിലിരുന്ന് കാണുന്നവരുണ്ട്. തിരക്കുള്ള ഡോക്ടർമാരും മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്നവരും അവർക്ക് തിയേറ്ററിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് കാണുന്നു. തിയേറ്റർ ഒ ടി ടി രണ്ടും രണ്ടാണ്, ഒന്ന് ഒന്നിനെ ബാധിക്കില്ല. അടുത്ത പ്രോജക്റ്റ്, മഹേഷ് നാരായണന്റെ ഒരു കഥ ഇഷ്ടപ്പെട്ടു. തിയേറ്റർ റിലീസ് ആദ്യമെങ്കിൽ ആ പ്രോജക്റ്റ് നിർമ്മിക്കാൻ താല്പര്യമുണ്ട്. എന്നാണ് ഇനി ഫഹദ് ഫാസിൽ കോമ്പിനേഷൻ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്? എന്നെയും ഫഹദിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരക്കഥ വന്നാൽ തീർച്ചയായും അത് സംഭവിക്കും. പക്ഷേ ഞങ്ങളെ രണ്ടുപേരെയും അത് തുല്യമായി തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ നടന്നില്ലെന്നും ഇരിക്കും.